ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ആരൊക്കെ ഭരിക്കുമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 244 കേന്ദ്രങ്ങളിൽ തുടങ്ങും. 8:30 ഫലസൂചനകൾ ലഭ്യമാകും. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളമടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ റോൾ ഒബ്സർവർമാരെ നിയമിച്ചു. 30th രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് പ്രൗഢോജ്വല തുടക്കം. 72 ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിന്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2nd സീസൺ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ആരൊക്കെ ഭരിക്കുമെന്ന് ഇന്നറിയാം. 2 ഘട്ടങ്ങളായി പൂർത്തിയായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
8 തപാൽ വോട്ടുകളുടെ എണ്ണലായിരിക്കും ആദ്യം ആരംഭിക്കുക. വരണാധികാരികളുടെ മേശപ്പുറത്ത് ഇവയുടെ എണ്ണൽ പൂർത്തിയാക്കിയ ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ എണ്ണൽ ആരംഭിക്കും. വാർഡുകളുടെ ക്രമ നമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൌണ്ടിംഗ് ടേബിളുകളിലും വെക്കുകയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണുന്ന ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, ഇലക്ഷൻ ഏജന്റുമാർ, കൌണ്ടിംഗ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രവേശനമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. രാവിലെ 8:30 ആദ്യ ഫലം പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം വോട്ടർമാർ സമ്മതിദാനം രേഖപ്പെടുത്തിയത് ഇത്തവണയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2,10,79,609 പേരാണ് വോട്ട് ചെയ്തത്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 73,866 പേർ കൂടുതൽ. 2020 വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 10,00,000 കൂടുതൽ സമ്മതിദായകർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു. 2 ശരാശരി പോളിംഗ് 73.69%. December 9 ആദ്യഘട്ടത്തിൽ 70.91%, 11 രണ്ടാംഘട്ടത്തിൽ 76.08% പേർ വോട്ട് ചെയ്തു. തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിലാണ് പോളിംഗ് ശതമാനം കൂടിയത്. വയനാട്ടിലാണ് ഉയർന്ന പോളിംഗ് ഉണ്ടായത്. 78.29%. കുറവ് തൃശൂരിൽ 72.48%. കോർപ്പറേഷനുകളിൽ കണ്ണൂരിൽ 70.33% പോളിംഗ് ഉണ്ടായി. കോഴിക്കോട്ട് 69.55%, തൃശൂരിൽ 62.45%, കൊച്ചിയിൽ 62.44%, കൊല്ലത്ത് 63.35%, തിരുവനന്തപുരത്ത് 58.29% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം.
കണ്ണൂരിലെ വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി കെ ഒ ശശിധരൻ.
കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 92 തദ്ദേശ സ്ഥാപനങ്ങളിലെ 1812 വാർഡുകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്നത്. ജില്ലയിലാകെ പോളിംഗ് 76.8%. വോട്ടെണ്ണുന്നതിനായി 20 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കോർപ്പറേഷന്റെ വോട്ടുകൾ കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലെ കേന്ദ്രത്തിൽ വെച്ചാണ് എണ്ണുക. വിജയാഹ്ലാദ പ്രകടനങ്ങൾക്ക് കർശന നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്ന സാധ്യത കണക്കിലെടുത്തും സ്കൂളുകളിൽ വാർഷിക പരീക്ഷ നടക്കുന്ന സാഹചര്യവും പരിഗണിച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് അറിയിച്ചു.
മലപ്പുറത്തെ വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ വിശദീകരിക്കുന്നു എം സുരേഷ് ബാബു.
മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണലിനായി 28 കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. 15 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കായി 15 കേന്ദ്രങ്ങളാണ് ഉള്ളത്. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടുകളും എണ്ണും. 94 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. 12 നഗരസഭകൾക്കായി 12 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിനായി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഒരു കേന്ദ്രവുമുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടുകളും ബ്ലോക്ക് കേന്ദ്രങ്ങളാണ് എണ്ണുക. തെരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ നിയമം പാലിച്ചു നടത്തണമെന്നും പ്രകടനങ്ങളും മറ്റു പരിപാടികളും വൈകിട്ട് 6 അവസാനിപ്പിക്കണമെന്നും പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം December 19 വരെ നിലവിലുണ്ടെന്ന് കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. പൊതുനിരത്തുകളിലും കവലകളിലും ഗതാഗത തടസ്സമുണ്ടാക്കാനോ ശല്യം ചെയ്യുന്ന തരത്തിൽ ഉച്ചഭാഷണികൾ ഉപയോഗിക്കാനോ പാടില്ല. പടക്കങ്ങൾ നിയമാനുസൃതമായി മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടവും ശബ്ദ നിയന്ത്രണ പരിസ്ഥിതി നിയമങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളിൽ കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിൽ നിന്ന് ലീഡ് നിലയും ഫലങ്ങളും തത്സമയം ലഭ്യമാണ്. ആദ്യഫലം രാവിലെ 8:30, പൂർണ്ണമായ ഫലം ഉച്ചയോടെയും ലഭ്യമാകും. കേരളമടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ നിരീക്ഷണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ റോൾ ഒബ്സർവർമാരെ നിയമിച്ചു. ആഴ്ചയിൽ രണ്ടു ദിവസം നിരീക്ഷകർ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ അവരുടെ സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ തുടരും. സുഗമവും സുതാര്യവുമായി വോട്ടർ പട്ടിക പുതുക്കൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. രാഷ്ട്രീയ പാർട്ടികളുമായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ അവരുടെ ആശങ്ക പരിഹരിക്കാനും കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനും നിരീക്ഷകർ ചർച്ച നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,76,86,445 കവിഞ്ഞെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 99.41% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 24,54,000 അടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. ഫോമുകൾ മടക്കി നൽകാത്തവർ എത്രയും വേഗം അവ പൂരിപ്പിച്ച് ബിഎൽഒമാരെ ഏൽപ്പിക്കണമെന്നും ഡോക്ടർ കേൽക്കർ അഭ്യർത്ഥിച്ചു. പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ 24th വാർഷിക ദിനത്തിൽ ഇന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും കേന്ദ്രമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിക്കും. 2001 ഡിസംബർ 13 ഇന്ത്യയെ ഞെട്ടിച്ച പാർലമെന്റ് ആക്രമണമുണ്ടായത്. പാർലമെന്റ് വളപ്പിലെ രക്തസാക്ഷി സ്മാരകത്തിൽ പ്രമുഖർ പുഷ്പങ്ങൾ അർപ്പിക്കും. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ആക്രമണത്തിൽ 6 സുരക്ഷാ സേനാംഗങ്ങൾക്കും 1 പൂന്തോട്ട ജീവനക്കാരനുമാണ് ജീവൻ നഷ്ടമായത്. കേന്ദ്രമന്ത്രിസഭായോഗം കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ എടുത്ത തീരുമാനവും കോൾ സേതു നയത്തിന്റെ അംഗീകാരവും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്ന നടപടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. നാളികേര കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൊപ്ര ഉത്പാദനം കൂട്ടാനും താങ്ങുവില വർദ്ധിപ്പിച്ച നടപടി ഏറെ സഹായകമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജോർദാനും എത്യോപ്യയും സന്ദർശിക്കും. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈന്റെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ ജോർദാൻ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ഡോക്ടർ നീന മൽഹോത്ര പറഞ്ഞു. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് എത്യോപ്യൻ സന്ദർശനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിന്റെ 30th രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് പ്രൌഢോജ്വല തുടക്കമായി. മേളയുടെ ഉദ്ഘാടനവേദിയായ നിശാഗന്ധിയിൽ 30 ദീപങ്ങൾ തെളിയിച്ച് മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്തെ മികവുറ്റതാക്കാൻ ചലച്ചിത്രമേളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ അധ്യക്ഷയായ ചടങ്ങിൽ ചിലിയൻ സംവിധായകൻ പാബ്ലോ ലൊറൈൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായ കനേഡിയൻ സംവിധായിക കെല്ലി വൈഫ് മാർഷലിന് മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ചലച്ചിത്ര മേഖലയിലെ 50 വർഷത്തെ സംഭാവനയ്ക്ക് പ്രമുഖ സംവിധായകൻ ആർ രാജീവ്നാഥിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ആൻമേരി ജാസർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 എന്ന സിനിമ നിശാഗന്ധിയിൽ പ്രദർശിപ്പിച്ചു. മേളയിൽ പ്രദർശനങ്ങൾ ഇന്നലെ രാവിലെ തുടങ്ങിയിരുന്നു. മേളയുടെ രണ്ടാം ദിനമായി ഇന്ന് 72 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഹോമേജ് വിഭാഗത്തിൽ എം ടി വാസുദേവൻ നായരുടെ നിർമാല്യവും ഇറ്റാലിയൻ സംവിധായകൻ ഫെഡറിക്കോ ഫെല്ലിനിയുടെ ഓസ്കാർ ചിത്രം 8½, സ്വീഡിഷ് സംവിധായകൻ താരിഖ് സലേഖിന്റെ ഈഗിൾ ഓഫ് ദി റിപ്പബ്ലിക് എന്നിവ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഫുൾ പ്ലേറ്റ്, ബ്ലാക്ക് റാബിറ്റ്സ്, വൈറ്റ് റാബിറ്റ്സ്, ഇഫോൺ എ വിന്റേഴ്സ് നൈറ്റ്, ദി ഹീഡ്ര, ബിഫോർ ദി ബോഡി എന്നീ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും.
സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസൺ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. നിലവിൽ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സും ആദ്യ സെമിയിൽ കോഴിക്കോട്ട് ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം സെമിയിൽ മറ്റന്നാൾ മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. ഇന്നലെ അന്തരിച്ച മുൻ ലോക്സഭാ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിവരാജ് പട്ടേലിന്റെ ഭൌതിക ശരീരം ഇന്ന് മുംബൈയിൽ സംസ്കരിക്കും. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അനുശോചനമറിയിച്ചു. ഇടുക്കി മലയോര ഹൈവേയിൽ വെള്ളിലാങ്കണ്ടം പെരിയോൻകവലയ്ക്ക് സമീപം ഇന്നലെ രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ കോഴിമല കണ്ടത്തിൽ ജിൻസൺ ദാസ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ജേസൺ ദാസ്, ഏലപ്പാറ സ്വദേശികളായ നിഖിൽ, വിഷ്ണുപ്രിയ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. കൊല്ലം കിഴക്കേക്കല്ലടയിൽ ആന വിരണ്ടോടി 2 വാഹനങ്ങൾ തകർത്തു. രക്ഷപ്പെടാൻ റോഡിൽ നിന്ന് വശങ്ങളിലേക്ക് ചാടിയ ചിലർക്ക് നിസ്സാര പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ആരൊക്കെ ഭരിക്കുമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8:00 244 കേന്ദ്രങ്ങളിൽ തുടങ്ങും. 8:30 ഫലസൂചനകൾ ലഭ്യമാകും. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളമടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ റോൾ ഒബ്സർവർമാരെ നിയമിച്ചു. 30th രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് പ്രൌഢോജ്വല തുടക്കം. 72 ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിന്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസൺ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.